2020 ഏപ്രിൽ 20 തിങ്കളാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ 10-ാം പേജിൽ നിന്ന് വലിയ സ്വപ്നങ്ങളുടെ ഉറവിടം. കോവളം സതീഷ്കുമാറിന്റെ റിപ്പോർട്ട്. COVID-19 പടർന്നു തുടങ്ങിയപ്പോൾ രോഗം സ്ഥിരീകരിക്കാൻ നമ്മൾ ആശ്രയിച്ചിരുന്നത് പൂനെയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയായിരുന്നു. പക്ഷേ COVID-19 ഉൾപ്പെടെ വൈറസ് രോഗങ്ങൾ പരിശോധിച്ച് കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ നെയ്യാറ്റിൻകരയിലെ നിംസ് മെഡിസിറ്റിയിലും ഉണ്ടായിരുന്നു. സംസ്ഥാനത്തെ ആദ്യ ഹ്യൂമൻ ജനറ്റിക് ആന്റ് മോളിക്യൂലാർ ബയോളജി ലാബ് നിംസിൽ സജ്ജമായിരുന്നു. NABL അക്രഡിറ്റേഷൻ കിട്ടാത്തത് കാരണമാണ് ലാബിൽ പരിശോധന നടത്താൻ കഴിയാതെ പോയത്. ഇക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒരിക്കൽ വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു. ജനിതക ഘടന, DNA, RNA സീക്വൻസിംഗ്, വൈറസിന്റെ സാന്നിധ്യം, ഘടന എന്നിവയൊക്കെ കണ്ടെത്താൻ ശേഷിയുള്ള ലാബിൽ ഉപകരണങ്ങളെല്ലാം എത്തിച്ചത് അമേരിക്കയിൽ നിന്ന്. 2017 തുടങ്ങി 6 മാസം മുമ്പാണ് പൂർത്തിയാക്കിയത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇടപെടലിന്റെ ഫലമായി ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധർ ഉടൻ തന്നെ നിംസിലെത്തുമെന്ന് അറിയിപ്പ് ലഭിച്ചതായി നിംസ് മെഡിസിറ്റി MDയും തമിഴ്നാട് നൂറുൽ ഇസ്ലാം സർവകലാശാല പ്രോ ചാൻസലറുമായ ഫൈസൽ ഖാൻ പറഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ ഹ്യൂമൻ ജനറ്റിക് ആന്റ് മോളിക്യൂലാർ ബയോളജി ലാബ് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നൊരു ചോദ്യം ഈയിടെ PSCയുടെ ഒരു മത്സര പരീക്ഷയിലുണ്ടായിരുന്നു. ഓപ്ഷനുകളിൽ ശരിയുത്തരം തിരുവനന്തപുരം എന്നായിരുന്നു. കുറച്ചുകൂടി ശരിയാക്കിയാൽ അത് നെയ്യാറ്റിൻകരയിലെ നിംസ് മെഡിസിറ്റി എന്ന് പറയാം. പ്രതിദിനം 200 പേരുടെ സാമ്പിളുകൾ പരിശോധിക്കാനാകും. 4 മണിക്കൂറിനുള്ളിൽ ഫലം. ജനിതക ഘടനയെക്കുറിച്ച് പഠിക്കാനും പാരമ്പര്യ രോഗങ്ങളുടെ ജീനുകൾ എപ്പോഴാണ് ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നതെന്ന് മുൻകൂട്ടി അറിയാനും അതനുസരിച്ച് ചികിത്സ ആരംഭിക്കാനും കഴിയും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ മെച്ചം. ലാബുമായി ബന്ധപ്പെട്ട് കേരള അക്കാദമി ഓഫ് സ്കിൽ എക്സലൻസിന്റെ ബയോടെക്നോളജി വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകാൻ ഒരു പദ്ധതി സമർപ്പിച്ചിരുന്നു. 1 വർഷത്തോളം അത് ഫയലിൽ വെച്ചിട്ട് അവസാനം പറ്റില്ലെന്ന് പറഞ്ഞു. അത് നടന്നിരുന്നുവെങ്കിൽ കുറെ പേർക്ക് പരിശീലനം നൽകാൻ കഴിയുമായിരുന്നുവെന്ന് ഫൈസൽ ഖാൻ പറഞ്ഞു. നിംസ് മെഡിസിറ്റിയിലെ ജീവനക്കാർ, അവിടെ എത്തുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ഡയാലിസിസിനെത്തുന്ന രോഗികൾ, ആംബുലൻസ് ഡ്രൈവർമാർ എന്നിവർക്കായി ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ചു. ദിവസം 300 പേർക്കുള്ള ഭക്ഷണം ഒരുക്കുന്നു. ഇതിന്റെ ചെലവിലേക്കായി MS ഫൈസൽ ഖാൻ തന്റെ 1 മാസത്തെ ശമ്പളം നൽകി. തുടർന്ന് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ അവരുടെ വിഹിതം എത്തിച്ചു. പണമായി മാത്രമല്ല, അരിയായും പലവ്യഞ്ജനമായും ഒക്കെ. നിംസ് വളപ്പിലെ പച്ചക്കറിയും ചക്കയും വാഴത്തടയും ഒക്കെ കൊണ്ടാണ് കറികൾ. കിച്ചണിന്റെ പ്രവർത്തനം മനസ്സിലാക്കി നെയ്യാറ്റിൻകരയിലെ ബിഷപ്പ് ഹൌസ് കോഴിമുട്ടകൾ എത്തിച്ചു. ഇതിനിടെ നൂറുൽ ഇസ്ലാം സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഡ്രോൺ വഴി അണുവിമുക്തമാക്കൽ പരിപാടി വികസിപ്പിച്ചെടുത്തു. അത് തമിഴ്നാട് സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളെ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം പ്രശംസിച്ചു. തമിഴ്നാട് തക്കല സ്ഥിതി ചെയ്യുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റിയായ നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ സ്ഥാപകനും ചാൻസലറുമായ ഡോക്ടർ AP മജീദ് ഖാനാണ് ഫൈസൽ ഖാന്റെ പിതാവ്. രാവിലെ 9:30 അച്ഛൻ സർവകലാശാലയിലെത്തും. ഞാൻ നിംസ് മെഡിസിറ്റിയിലും. ഓണമാണെങ്കിൽ ഓണസദ്യ കഴിഞ്ഞയുടൻ യൂണിവേഴ്സിറ്റിയിൽ പോകും. പെരുന്നാളാണെങ്കിൽ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞയുടൻ. 20 വർഷത്തിനിടെ തുടർച്ചയായി ഇത്രയും നാൾ അച്ഛനൊപ്പം ആഹാരം കഴിക്കാൻ കഴിയുന്നു. ഉമ്മ സെയ്ഫുന്നസയും വീട്ടിലുണ്ട്. അതിനേക്കാൾ സന്തോഷം വേറെയില്ല. ഡോക്ടർ മജീദ് ഖാനാണ് സംസ്ഥാനത്തെ ആദ്യത്തെ IT 1954 നെയ്യാറ്റിൻകരയിൽ ആരംഭിച്ചത്. കേരള സംസ്ഥാന രൂപീകരണ കാലത്ത് സർക്കാരിന്റെ ആവശ്യമനുസരിച്ച് ആധുനിക സർവേ രീതി ഉപയോഗിച്ച് മജീദ് ഖാൻ പഠിപ്പിച്ച 300 വിദ്യാർത്ഥികളാണ് സർവേ നടത്തിയത്. അവരാണ് ആദ്യത്തെ സർക്കാർ സർവേയർമാരും. ITയിൽ ആധുനിക കൃഷിയന്ത്രം വികസിപ്പിച്ചപ്പോൾ കാർഷിക സർവകലാശാലയിൽ നിന്നും വിദ്യാർത്ഥികളെത്തി. ലോക്ഡൌൺ രാത്രികൾ MS ഫൈസൽ ഖാൻ സർഗസൃഷ്ടിയിലായിരിക്കും. ആദ്യത്തെ നോവൽ സ്വപ്ന വ്യാപാരം എഴുതിയത് 2016. ഇതിനകം 4 പതിപ്പുകളായി. 2017 ഭിന്നശേഷിക്കാരനായ രാഷ്ട്രീയക്കാരനെ കേന്ദ്ര കഥാപാത്രമാക്കി യന്ത്രക്കസേര എന്ന നോവൽ എഴുതി തുടങ്ങിയെങ്കിലും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ നോവൽ റെഡി. മാത്രമല്ല 3-ാമത്തെ നോവൽ ഉറവിടം എഴുതി തുടങ്ങുകയും ചെയ്തു. ലോക്ഡൌണിന് മുമ്പ് ഭാര്യ ഫാത്തിമ മിസാജ്, മക്കളായ സുഹറ ഖാൻ, സുഹൈബ് ഖാൻ എന്നിവർക്കൊപ്പം അവരുടെ നാടായ കാസർഗോഡ് എത്തിയതാണ്. ഇപ്പോൾ അവിടെ സംസ്ഥാനത്ത് കോവിഡ് ഏറ്റവും കൂടുതൽ ബാധിച്ച കാസർഗോഡ് നിന്നും മകൾ ഇപ്പോൾ അനുഭവകഥ എഴുതുകയാണ്. മൈ ലോക്ഡൌൺ ഡേയ്സ് ഇൻ കാസർഗോഡ് എന്നാണ് പേര്. മകനാകട്ടെ എല്ലാ ദിവസവും ഓരോ ഡ്രോയിങ് വരച്ച് വാട്സപ്പിൽ അയക്കും. കേരളത്തിലും തമിഴ്നാട്ടിലുമായി സർവകലാശാല ഉൾപ്പെടെ 17 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആശുപത്രിക്കും സാരഥ്യം വഹിക്കുന്ന ഫൈസൽ ഖാൻ ഐക്യരാഷ്ട്രസഭ പൊതു അസംബ്ലിയിൽ സംസാരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരനാണ്. അതിനുള്ള അംഗീകാരമായി ഹൈദരാബാദിലെ മൌലാന ആസാദ് കേന്ദ്ര സർവകലാശാലയുടെ ഭരണസമിതി അംഗമായി രാഷ്ട്രപതി ഫൈസൽ ഖാനെ നോമിനേറ്റ് ചെയ്തു.